This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
Namaste Kerala. Kelkam kelpikam kadortirkam.
This show is proudly sponsored by Easy Street Mortgages, Vibin Borghese and Fernlow.
Welcome to Namaste Kerala July Show. ഇപ്പൊ ഈ ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ വഴിയെ പറയാം. അപ്പൊ ഇന്ന് നിങ്ങളോടെയുള്ളത് ആർ ജെ ശ്രുതി ആൻഡ് ആർ ജെ
രേഷ്.
അപ്പൊ എല്ലാവർക്കും ഒരു നല്ല മാസമായിരുന്നു, ഇനി അങ്ങോട്ടും ആവട്ടെ എന്ന് ഞങ്ങള് ആശംസിക്കുന്നു. പിന്നെ ഒരു കോട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മൾ സാധാരണ കോട്ട് വെച്ച് തുടങ്ങാറുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കോട്ടും ഇന്നത്തെ ഷോയുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ കോട്ട് എന്താന്ന് വെച്ചാൽ, വി ഓവർലേ ദ പ്രസന്റ് ഓൺ ടു ദ പാസ്റ്റ്. We look back through the lens of what we know now. So we are not seeing it as the people we were. We are seeing it as the people we are. And that means the past has been radically altered. എനിക്ക് മനസ്സിലായോ?
ഏറെക്കുറെ.
ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത് ആൻ പാറ്റ്ചെറ്റ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ്. ദ ഡച്ച് ഹൗസ് എന്ന നോവൽ പറഞ്ഞ വാക്യമാണ്. അപ്പൊ ഇന്നത്തെ ഷോ ആയിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മോട് കൂടി ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. അപ്പൊ ആ ഗസ്റ്റിന്റെ പേര് ആ ഗസ്റ്റ് തന്നെ പറയട്ടെ.
ഞാൻ ആശ, ആശാ അഭിലാഷ്.
ഓക്കെ, വെൽക്കം ടു ആ ഷോ. അപ്പൊ ആശാ അഭിലാഷ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരാണ് ആശ എന്നുള്ളത് അല്ലേ. അപ്പം ആശയെ കുറിച്ച് ഞാൻ കേട്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും നമ്മൾ യൂറോപ്പ് കൺട്രീസിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പാശ്ചാത്യ രാജ്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ടൊക്കെ വരുമ്പോൾ നമ്മളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ ജീവിക്കണം
അല്ലേ.
അപ്പം അതിൻ്റെ ഇടയ്ക്ക് റൈറ്റിംഗ്, നമ്മൾ വായന, റൈറ്റിംഗ്, ബുക്ക് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്രയും പാഷനുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ റൈറ്റ് ചെയ്ത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് ഞാൻ എൻ്റെ കയ്യിൽ ആ ബുക്ക് ഇരിപ്പുണ്ട്. അപ്പം ആ അങ്ങനെ ഒരു വ്യക്തിയാണ് ആശ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആശയെ കുറിച്ച് കൂടുതൽ അറിയാം ആശയിലൂടെ തന്നെ. Tell us about yourself.
ഓക്കെ, താങ്ക് യു. ഒരു ബുക്ക് എഴുതണം എന്നൊന്നും ഞാൻ ഒരിക്കലും എനിക്ക് എഴുതാൻ പറ്റും എന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ സെൻറ്റ് ജോർജസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ന്യൂസിലാൻഡിൽ ഇപ്പോൾ വന്നിട്ട് 12 വർഷത്തിലധികമായി. അപ്പോൾ പല സ്ഥലത്ത് നിന്നിട്ടുണ്ട്. പാമസ്റ്റൺ നോർത്ത്, ഓക്ലാൻഡ്, അവിടെയെല്ലാം നിന്നു. അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ ഫൈനലി വന്ന് സെറ്റിൽഡ് ആയത്. വായന ചെറുപ്പം മുതലേ കൂടെ ഉള്ളതാണ്. അന്നൊക്കെ ബുക്ക് അധികമൊന്നും നമുക്ക് സ്വന്തമാക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വായനശാലയിൽ പോയി ബുക്ക് കളക്ട് ചെയ്യുക, വായിക്കുക. എഴുതാൻ പറ്റും, ഒരു നോവൽ ഇതുപോലെ എഴുതി തീർത്ത് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു 2 വർഷം മുന്നേ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. എഴുതാനുള്ള ഫുൾ പ്രചോദനം തന്നത് തന്നെ ഹസ്ബൻഡാണ്. മനസ്സിലൊരു പ്ലോട്ട് വന്നു, അത് എഴുതി ബുക്കായി. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്.
ബുക്കിന്റെ പേര് ആശയിൽ കൂടെ തന്നെ നമ്മുടെ ലിസണേഴ്സ് കേൾക്കട്ടെ.
ബുക്കിന്റെ പേര് കല്യാണി മാധവം എന്നാണ്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്.
ആ പേര് ചൂസ് ചെയ്യാൻ കാരണമുണ്ടോ? ലൈക്ക് ഇഷ്ടപ്പെട്ട പേരാന്ന് പറഞ്ഞു, പക്ഷേ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടോ കല്യാണി മാധവം എന്ന് ചൂസ് ചെയ്യാനായിട്ട് ബുക്കിന്?
കല്യാണിയുടെയും മാധവൻ്റെയും കഥയാണ് ഈ ഈ നോവലിൽ. അവർ കണ്ടുമുട്ടുമ്പം മുതൽ അവരുടെ ജീവിതാവസാനം വരെയുള്ള ഒരു കഥയാണിത്. ഇത് അവരുടെ ലൈഫ് സ്റ്റോറി ആയത് കാരണം പല രീതിയിൽ പല പേരുകൾ ആലോചിച്ചിരുന്നെങ്കിലും അതിന് മാച്ചാവുന്ന ഒരു പേര് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം അവസാനം പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ് ഈ പേരുകൾ തമ്മിൽ ഒന്നിച്ച് കല്യാണി മാധവം എന്നാക്കിയാലോ എന്ന്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അപ്പം അത് ഫൈനലൈസ് ചെയ്തു.
നോവലിൻ്റെ ഒരു തീം എന്താണ്? ലൈക്ക് റൊമാൻറ്റിക് ആണോ, എങ്ങനത്തെ പ്ലോട്ടാണ് ഇതിലുള്ളത്?
ഇതിൽ റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ, റൊമാൻസ് ഇല്ലാത്ത കപ്പിൾസ് ഇല്ലല്ലോ. അപ്പോൾ റൊമാൻസ് ഉണ്ട്, ഒരുപാട് റൊമാൻസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പഴയ കാലത്തെ ഒരു കഥയാണ്. കേരളമാവുന്നതിന് മുന്നേ ഉള്ള ഒരു തുടങ്ങിയ ഒരു കഥയാണ്. നമ്മൾ കേരളം ആവുന്നത് 1956. അപ്പോൾ അതിന് മുന്നേ ട്രാവൻകൂർ ആയിരുന്ന സമയം മുതൽ അന്ന് ജനിച്ച് ആ സമയത്ത് ബൈ ചാൻസിൽ കണ്ടുമുട്ടുന്നേ, ഇപ്പോൾ വാട്സാപ്പോ ഇമെയിലോ ലെറ്റർ എഴുതാൻ പോലുള്ള സൗകര്യം പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ടിഷ്ടപ്പെട്ട 2 പേരുടെ ലൈഫാണ്. എന്നിട്ട് അവരുടെ ജീവിതം, അവരുടെ ഓരോ അച്ചീവ്മെൻറ്റ്സ്, അവർ കഷ്ടപ്പെട്ട് നേടിയതൊക്കെയും, അവരുടെ മക്കള്, കൊച്ചുമക്കള്, അതിലൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം അവരുടെ അന്ത്യം വരെ ഉണ്ട് കഥയിൽ.
ഇനി നമുക്ക് ആശയോട് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു ദേവഗാനം.
മധുഗണം കവിത എന്നിലും നിറകുടം അറിയുകില്ല നീയാരാരോ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം കറുക നാമ്പിലും മധുഗണം കവിത എന്നിലും നിറകുടം അറിയുകില്ല നീ
കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആശയനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം.
ഈ നോവൽ എഴുതിക്കൊണ്ടിരുന്നപ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്?
നോവല് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ബിക്കോസ് ഇതിന് മുന്നേ ഞാൻ ചെറിയ ചെറിയ പല പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ ബുക്കിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഈ നോവൽ എഴുതാൻ വേണ്ടി പിന്നീട് ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി അത് എഴുതാനായിട്ട് തുടങ്ങി. അപ്പോൾ 5-6 ചാപ്റ്റർ കഴിഞ്ഞപ്പം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ആപ്പ് ക്രാഷായി, എനിക്ക് എഴുതിയതെല്ലാം പോയി. അതെനിക്കൊരു വലിയ വശമായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പിള്ളേരെ വെച്ച് എഴുതുക എന്നുള്ളത് കുറച്ച് പാടായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ മനസ്സിലേക്ക് അറിയാതെ വന്നു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പോയി എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അവർ വന്ന് സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ടും പിന്നെ മൂത്ത മകന് അവൻ നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ആളാണ്. അപ്പോൾ അവന് അമ്മ ഒരു നോവൽ എഴുതാൻ പോവാണ്, അമ്മ ഒരു സ്റ്റോറി എഴുതുവാണെന്ന് അറിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവനാണേലും സപ്പോർട്ടീവായിട്ട് എനിക്ക് അവൻ സമയം തരാനും അവൻ ശ്രമിച്ചു അനിയനെ കളിപ്പിക്കാനും ഒക്കെ നോക്കിയിട്ട്.
പിള്ളേർ അതില് പിള്ളേരും ഹസ്ബൻഡും അപ്പൊ അതില് ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അല്ലേ, ആശയിലുള്ള എഴുത്തുകാരിനെ പുറത്തു കൊണ്ടുവരാനായിട്ട്. കാരണം നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് പേരൻസിന്റെ ഹെൽപ്പ് ഇല്ല, പിള്ളേരെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മളുടെ അറ്റൻഷൻ കൊടുക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എഴുത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് ജോബ്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു യു. ആ ഒരു സമയത്തും ലൈക് പിള്ളേരുടെ കൂടെ തന്നെ ലൈക് അവരെ നോക്കി എഴുത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തതിൽ ഡിഡ് എ ഗുഡ് ജോബ്. അപ്പം ആശയില് ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
എഴുത്തുകാരി ഉണ്ടെന്ന് എനിക്ക് വായന ഒരുപാട് ഇഷ്ടമായത് കാരണം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പഴയ കാലഘട്ടം, ഒരു 1920s, ആ ഒരു സമയത്തെ കഥകൾ, ആ സമയത്തെ കേരളം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോഴൊന്നും ഇതുപോലെ എഴുതാൻ പറ്റുമെന്ന് അന്നേരവും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ എനിക്കെന്തെങ്കിലും ഒരു ചെറുതായിട്ട് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാൽ തന്നെ ഞാനത് പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് എഴുതിയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. ചെറുപ്പം മുതൽ അതൊരു അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിലൊരു പൂച്ചക്കുട്ടി ചത്തുപോയാൽ അതിൻ്റെ വിഷമം പോലും പറയാതെ അതെനിക്കൊരു പേപ്പറിൽ എഴുതാനായിരുന്നു കൂടുതലും പറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ ഹസ്ബൻഡ് തന്നെയാണ്, ഞാനിപ്പോൾ ഒരു കഥ പറഞ്ഞു കഴിയുമ്പോൾ, ഒരു നോവലിൻ്റെ ഒരു കഥ പറയുകയോ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു കഥ പറയാനോ ശ്രമിച്ചാൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് മണിക്കൂറുകൾ എടുത്ത് പറയുന്ന ഹസ്ബൻഡാണ് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് എനിക്കൊണ്ട് പറഞ്ഞത് നീ നിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതുമെന്ന്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പറ്റി.
അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാമിലിയുടെ സപ്പോർട്ടാണ്
തീർച്ചയായും
ഒരു നോവൽ പബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്.
തീർച്ചയായും.
ഈ നോവൽ എഴുതുമ്പം ആശയനെ സ്വന്തം ജീവിതത്തിൽ നിന്നും അനുഭവങ്ങൾ എന്തെങ്കിലും ഇത് എഴുതുമ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടോ?
തീർച്ചയായും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു 12 വർഷത്തോളമായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വെളിയിലാണ്. അപ്പോൾ എപ്പോൾ ആലോചിച്ചാലും എനിക്ക് പഴയ ഒരു കാല കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റാൾജിയ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ 15 വയസ്സ് വരെ താമസിച്ചിട്ടുള്ളത് എൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പം ആണ്. എൻ്റെ അച്ഛനും അമ്മ ഞങ്ങളൊരു തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയുന്ന കഥകൾ, അവർ പറയുന്ന സംഭവങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അതെല്ലാം ഞാൻ എപ്പോഴും കേൾക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അവരുമായിട്ട് അത്ര മാനസിക അടുപ്പ് അന്നൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ സാധാരണ എനിക്കറിയത്തില്ല, ഇപ്പം നമ്മുടെ പേരൻസ് നമ്മളെ സ്വാധീനിക്കുന്ന രീതി, അവർക്ക് മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഉള്ള ഒരു റിലേഷൻ, അതൊക്കെ എന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരുപാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആലോചിക്കുമ്പോൾ അവരെ പോലെ എന്നെ ഇമ്പാക്റ്റ് ചെയ്ത മറ്റൊരു ആൾക്കാരും എൻ്റെ ഫാമിലിയിലില്ല, അവരുടെ ജീവിത രീതി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അവരത്രയ്ക്കും നന്നായിട്ട് ജീവിച്ച ഒരു കപ്പിളാണ് അവർ. ടിൽ ദ എൻഡ് ഓഫ് ദെയർ ലൈഫ് ദേ ലവ് ഈച്ച് അദർ സോ മച്ച്. അപ്പോൾ അതുപോലെ വേറെ ആരും എൻ്റെ കുടുംബത്തിൽ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല. അവരെ മുന്നിൽ കണ്ടാണ്, അവരെ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ കഥ എഴുതിയിരുന്നത്. ഞാൻ എഴുതിയപ്പോൾ എൻ്റെ കല്യാണിക്കും മാധവനും അവരുടെ മുഖമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പല കഥകളും ഇതിനകത്തുണ്ട്. പക്ഷേ ഇത് അവരുടെ മാത്രം കഥയല്ല, ഇത് അവരുടെ കഥയാണെന്ന് ഞാൻ പറയത്തില്ല. അവർ പറഞ്ഞത് വെച്ചിട്ട് ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കഥയാണ്. അപ്പം ആ ഒരു നാട്, ആ വീട് ഒക്കെ പലതും ചിലപ്പോൾ ഞാൻ വളർന്ന ആ ഒരു സ്ഥലത്തിനോടും വീടുകളോടും ഒക്കെ സാമ്യമുള്ള ഒരു രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഈ നോവൽ സമർപ്പിച്ചിരിക്കുന്നതും മുത്തശ്ശനും മുത്തശ്ശിക്കും.
അതെ അതെ, അവർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും ഒന്നും ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അവർ ഒരുപാട് സന്തോഷിച്ചേനെ.
തീർച്ചയായിട്ടും. എനിക്ക് ആശയ ബുക്ക് കൊണ്ട് തന്നപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ തന്നെ ജോലിയും പിള്ളേരും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് പേജസ് ഞാൻ വായിച്ചു. അപ്പൊ എനിക്ക് ശരിക്കും ഒരു നാട്ടും പുറത്തെ ഒരു നാടൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ സമയമെടുത്ത്, ഞാനൊരു ബുക്ക് പേഴ്സൺ അല്ല, പക്ഷേ എങ്കിലും എനിക്കിത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് നാട്ടിലെ ഓർമ്മകൾ വന്നു. അപ്പൊ എനിക്ക് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
This show is sponsored by Fernlaw. The team have you covered with integrity, honesty and experience.
കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടന്നു. ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിപ്പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം കുന്നി മഞ്ചാടിക്കുന്നിലേറാ പിന്നിൽ വന്നു കണ്ണു പൊത്താം കണ്ടുവെന്നു കള്ളം ചൊല്ലാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം ഉണവില്ലും കൈകളിലേന്തി കൂഞ്ഞാലാടാം
കുലമയിലാം മൂക്കിലോടുന്ന മെട്ടിലൊളിക്കാം സ്വർണ്ണമീനായി നീന്തി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം
വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിപ്പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കണ്ണാടം പൊത്തിക്കളിക്കാം മണ്ണപ്പം ചുട്ടു വിളമ്പാം ചക്കര മാവിൻ ചോട്ടിൽ കൊത്തൻ കല്ലാടാമെന്നും ആലിലക നാമം ചൊല്ലും അമ്പലം കാണാം
നാളെ കിന്നാരക്കുരുവിക്ക് ചോറൂണ് പിന്നെ അണ്ണാര കണ്ണന് പാലൂട്ട് ദൂരെ അപ്പൂപ്പൻ താടിക്ക് കല്യാണം കുട്ടിയാനയ്ക്ക് നീരാട്ട്
വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളിപ്പോകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ കാലിമേയുന്ന പുല്ലാനിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം കാറ്റിൻ പാദസരങ്ങൾ കിലുക്കാം കുന്നി മഞ്ചാടിക്കുന്നിലേറാ
അപ്പോ വെൽക്കം ബാക്ക്. ഇപ്പൊ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചറിയാം. അതായത് ഇപ്പൊ ഈ ബൈ പ്രൊഫഷൻ നേഴ്സാന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഈ നേഴ്സിംഗ് ലൈഫിലും അതുപോലെ തന്നെ ഫാമിലിയിൽ രണ്ട് കുട്ടികളുണ്ട്, അപ്പോൾ ഈ എല്ലാ തിരക്കിട്ട സമയങ്ങൾക്കിടയിലും ഈ ഒരു നോവൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയമെടുത്തു?
ഈ നോവല് എഴുതി തീർക്കാൻ ഒരു ഒന്നൊന്നര വർഷം എടുത്തിട്ടുണ്ട്. കറക്റ്റ് സമയം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 14-15 months ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എഴുതുക, പിന്നെ അത് വായിച്ചു നോക്കാൻ, എനിക്കിതിപ്പോൾ വായിച്ചു നോക്കിയാൽ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വേറെ ആരും ഇല്ലായിരുന്നു. ബുക്ക് ഒട്ടുമേ വായിക്കാത്ത ഹസ്ബൻഡിനോടാണ് ഞാനത് വായിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് വായിക്കും, ഇടയ്ക്ക് ചില സമയത്ത് വായിക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം നീ എഴുതിയിട്ട് ഞാൻ വായിക്കാമെന്ന് പറയും, ഫുൾ എഴുതി കഴിഞ്ഞിട്ട്. അപ്പം എഴുതുക, പിന്നെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, ഇതൊക്കെ ശരിയാണോ. പിന്നെ ഒരുപാട് ഇതിന് വേണ്ടി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനത്തെ ഒരു കാലമായതുകൊണ്ട് ഒരു 1930s-40s ഒന്നും നമുക്ക് ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളും ഇല്ല. അപ്പോൾ കുറേ ബുക്ക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരെയൊക്കെ വിളിച്ച് അവരൊക്കെ കൊച്ചിൽ എന്താണ് കണ്ടിരിക്കുന്നതെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. റിസർച്ചിന് വേണ്ടി ഒരുപാട് സമയം പോയിട്ടുണ്ട്.
അപ്പൊ ഈ നോവൽ എഴുതാനായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വന്നല്ലേ? പുതിയത് അതായത് പഴയ കാലഘട്ടത്തിലെയും. പിന്നെ ഈ നോവലിന്റെ ഫസ്റ്റ് ഞാൻ വായിച്ചപ്പം ആദ്യം ഇത് മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കഥയായിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പൊ ഞാൻ ആദ്യം വായിച്ച പുറത്തോ ഇത് പുറത്തുള്ള ഒരു കഥയാ. പിന്നെ വായിച്ചു വായിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പഴയ ഒരു നൊസ്റ്റാൾജിക് കഥയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. എന്തായാലും നന്നായിട്ടുണ്ട്.
താങ്ക് യു.
പിന്നെ ഇവിടെ ഇനി ആർക്കെങ്കിലും നോവൽ എഴുതണമെന്നോ ഇനി റൈറ്റർ ആകാൻ അവരുടെ ഇപ്പം ആശാനെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇനി ആർക്കെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് വേണ്ടി ഇങ്ങനെ പബ്ലിക്കേഷൻ ഇനി ഇത് പബ്ലിഷ് ചെയ്യും നാട്ടിൽ നിന്നിട്ടാണ് അല്ലെ? നാട്ടിലാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതല്ലേ? അത് അപ്പം ഇവിടുന്ന് എഴുതി നാട്ടിലോട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് എത്ര വർക്കുണ്ട്? അതിൻ്റെ പ്രൊസീജിയേഴ്സും.
അതിൻ്റെ പ്രൊസീജിയേഴ്സ് പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്കും ഒരു ഐഡിയയും ഇല്ലാതിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് അറിയാവുന്ന ആരും എഴുത്തുകാരല്ല, പേഴ്സണലി അറിയാവുന്ന ആരോ ഫ്രണ്ട്സോ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയോ അങ്ങനെ ആരും എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ആളെയും എനിക്കറിയത്തില്ല. അപ്പം എന്ത് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എഴുതി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഡയറക്റ്റ്, കാരണം ഒന്നാമത് നമ്മൾ ഓവർസീസ് ആയതുകൊണ്ട് നമുക്ക് നാട്ടിലത്തെ ഒരു രീതികളും അറിയത്തില്ല. നാട്ടിൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ആകെപ്പാടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനും കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ അന്വേഷിക്കാനും അവൻ്റെ അവൈലബിലിറ്റിയും വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ്ലി കുറേ പബ്ലിഷേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു, ലൈക്ക് ഗ്രീൻ ബുക്സ്, ഡി സി ബുക്സ്, മാതൃഭൂമി, ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് നേരിട്ട് പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ ഒരിക്കലും ഫോണിലൂടെ പറയുന്നത്. അപ്പോൾ അവർ നമുക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്കിത് ഒട്ടുമേ അറിയത്തില്ല എന്നുള്ള രീതി പറയുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് അത്രയൊരു നല്ലതായിരുന്നില്ല ആദ്യമൊന്നും. എന്നുവെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ അറിയാവുന്ന എഴുത്തുകാരും ലോക്കലി കുറേ എഴുത്തുകാരും ഒക്കെ ഉള്ളപ്പോൾ അവരാരും ഇതിനകത്ത് അത്ര ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും ഡി സി ബുക്സും മാതൃഭൂമിയും പിന്നെ വേറെ ഒന്ന് രണ്ട് പബ്ലിഷേഴ്സും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾ അയച്ചു കൊടുത്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗ്രീൻ ബുക്സ് ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങും ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എഡിറ്ററായിട്ട് കിട്ടിയ മാഡം, ഷി വാസ് റിയലി ഗുഡ്, പറഞ്ഞു ഞങ്ങൾക്കൊന്നും അറിയില്ല ഓവർസീസ് ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തത് പുള്ളിക്കാരിയാണ്. മാഡം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എഡിറ്റിങ്ങും പിന്നെ കവർ പേജ് ഡിസൈനും, കവർ പേജ് ഞങ്ങളുടെ തന്നെ ഐഡിയ ആയിരുന്നു, എനിക്കിങ്ങനെ തന്നെ കവർ പേജ് വേണമെന്നുണ്ടായിരുന്നു. അതവർ വരച്ച് തരാൻ അവർ തന്നെ ആളെ ഏർപ്പാടാക്കി. പിന്നെ ബുക്സിന് ഇത്രയും പേജസ് ഉള്ളത് കൊണ്ടും പിന്നെ കുറേ പ്രൂഫ് റീഡിങ്, എഡിറ്റിങ് അതെല്ലാം അവർ തന്നെയാണ് ആൾക്കാരെ വെച്ച് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം.
ഓക്കെ, ഇനി അടുത്ത ബുക്കിൻ്റെ പണിപ്പുരയിൽ വല്ലതും ആണോ? ഇനി അടുത്ത ബുക്ക് ഉടനെ വരുന്നുണ്ടോ?
നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഹാഫ് വേ ത്രൂ ആയെന്ന് വിചാരിക്കുന്നു.
വണ്ടർഫുൾ, നൈസ്. അപ്പം പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ കുട്ടികളിൽ എങ്ങനെ വായനാശീലം വളർത്താം? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനൊരു ബുക്ക് പേഴ്സൺ അല്ല. ഞാൻ വീഡിയോസ് കാണുമ്പം അത് എനിക്ക് കൂടെ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ കാണുമ്പോൾ വിഷ്വൽ കണ്ട് അതങ്ങ് പോവുക. പക്ഷേ എനിക്ക് അതിലൊരു ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ കുറേ വിഷ്വൽസ് ഇങ്ങനെ കാണുമ്പം നമ്മൾ മറന്നു പോകും. പക്ഷേ കുറച്ച് റീഡേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പം അവർ സംസാരിക്കുമ്പോൾ അവർ പറയും നമുക്ക് ബുക്ക് വായിക്കുമ്പം കുറേയും കൂടെ ഓർമ്മ നിൽക്കും, ബുക്കിലുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ നിൽക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഓർക്കാറുണ്ട് കുട്ടികളിൽ എങ്ങനെ വായനാശീലം വളർത്താം, നമ്മൾ കുറേ ബുക്ക് കൊണ്ട് കൊടുക്കുകയാണോ, അവരിൽ എങ്ങനെയാണ് ആ ഒരു ഇൻബിൽട്ട് ആയിട്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യാം നമുക്ക്?
ഓക്കെ, ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എന്നെ ആരും എനിക്കങ്ങനെ പ്രചോദനമൊന്നും വായിക്കാൻ വേണ്ടി കിട്ടിയിട്ടില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസ് നമ്മൾ പഠിക്കണം എന്നാണ് അവർ കൂടുതൽ പറയുന്നത്. ബാക്കി കഥാബുക്കൊക്കെ വായിച്ച് സമയം കളയാതെ ഇരുന്ന് പഠിക്കുക, നാലക്ഷരം
പഠിക്കുക,
അതാണ് നമ്മളുടെ ഒരു രീതി. പക്ഷേ എന്നാലും അടുത്ത വീട്ടിലെ കുട്ടിയുടെ അച്ഛൻ അവൾക്ക് ബുക്ക് വിക്രമായത്തിൻ കഥകളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്, അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ പോയിരുന്ന് വായിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളുടെ കാര്യം വന്നപ്പോൾ ഞാനൊരു ജോലിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബുക്ക് ഓൺ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിന് മുന്നേ ലൈബ്രറിയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുക, സ്കൂളിലായിരുന്നപ്പോഴും നാട്ടിലെ വായനശാലയിലൊക്കെ പോയി വായിക്കും, അങ്ങനെ ബുക്ക് എടുത്ത് വീട്ടിൽ കൊണ്ടുവരും. ചില ബുക്ക് എനിക്ക് സ്വന്തമായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള ഇതില്ല. അപ്പോൾ പിന്നെ ജോലി കിട്ടിയപ്പോൾ ആദ്യം തുടങ്ങി ഞാൻ ബുക്ക് കളക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ടായപ്പം എനിക്ക് എൻ്റെ രീതിയിൽ അങ്ങനെ വർക്കായി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ രണ്ട് മക്കൾക്കും ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അറിവ് വെച്ച് കാലം മുതൽ ഞാൻ എപ്പോഴും ബുക്കിൻ്റെ ഇടയിൽ തന്നെയാണ്. വീട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും ബുക്ക്സ്. ഞാൻ അവരെ ഉറക്കാൻ കിടക്കുമ്പോൾ ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടാവും അവരൊന്ന് ഉറങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ അവർക്കൊരു ഇച്ചിരി അറിവായി തുടങ്ങിയപ്പോൾ അവർ പടങ്ങളൊക്കെ കണ്ട് ഇൻട്രസ്റ്റ് ആവാൻ തുടങ്ങിയപ്പോൾ ആദ്യം പിക്ചർ ബുക്ക്സ് ട്രൈ ചെയ്തു അവർക്ക്. പിന്നെ ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ബുക്കുകളുണ്ട്, അത് ട്രൈ ചെയ്തു. പിന്നീട് ഞാൻ ബുക്ക് സ്റ്റോറിൽ പോകുമ്പം അവരെയും കൂടെ ഒപ്പം കൂട്ടും. അവർക്ക് അവരുടെ രീതിയിൽ അവർക്ക് ബുക്ക് സ്റ്റോറിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ കൊടുത്തിരിക്കുക. അവരെ ഡ്രാഗ് ചെയ്ത് പോകത്തില്ല, അവരവിടെ എൻജോയ് ചെയ്ത് നിൽക്കട്ടെ. അവരവരുടെ രീതിയിലുള്ള ഇഷ്ടങ്ങൾ അവരുടെ ബുക്ക്സ് അവർ ചൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ബുക്ക്സ് കാണുന്നു, അവർക്ക് മേടിച്ചു കൊടുക്കുന്നു, അവർ വീട്ടിൽ വന്ന് അത് വായിക്കുന്നു. അവർ ഇമാജിൻ ചെയ്ത് അവരുടെ കഥ അവർ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അവരെ കൊണ്ട് നടന്ന് ലൈബ്രറിയിലൊക്കെ കൊണ്ടു നടന്ന് ബുക്ക്സ് കാണാനും വാങ്ങിക്കാനും അവർക്ക് ചൂസ് ചെയ്യാനുമുള്ള സാഹചര്യം കൊടുത്തപ്പോൾ അവർ ഇതിൽ താല്പര്യം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
താങ്ക് യു ഫോർ ദ ടിപ്പ്. അപ്പം ഇനി ഞാനത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
ദിസ് ഷോ ഈസ് സ്പോൺസർഡ് ബൈ ഫേൺലോ. ദ ടീം ഹാവ് യു കവർഡ് വിത്ത് ഇന്റഗ്രിറ്റി, ഓണസ്റ്റി ആൻഡ് എക്സ്പീരിയൻസ്.
നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ, ഏകപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മ ണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നീപ്പവളേ. ചന്ദ്രമുഖബിംബം
This show is proudly sponsored by Vibin Burgess from Easy Street Mortgages. Your mortgage made easy.
Welcome back. ഇപ്പോ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു മാഡത്തിനെ കുറിച്ച്, അതായത് നാട്ടിൽ ഹെൽപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ഒരാളെ കുറിച്ച്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ?
ഗ്രീൻ ബുക്സിലെ സീനിയർ എഡിറ്റർ ആണ് ശോഭന കുമാരി എന്നാണ് പേര്. മാഡം ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. എപ്പോൾ കോണ്ടാക്ട് ചെയ്താലും എന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ മാഡത്തിന് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ച് ഒരുപാട് നമുക്ക് കാര്യങ്ങൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തന്നതും എഡിറ്റിങ്ങിനും പ്രൂഫ് റീഡിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്തതും എല്ലാം മാഡമാണ്. ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സോ ശോഭന മാഡം,
അപ്പോൾ ഫ്യൂച്ചറിൽ ആർക്കെങ്കിലും ഇവിടെ എഴുത്തുകാരുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു
റെക്കമെൻഡ് ചെയ്യുന്നു.
അപ്പം ഇനി ഈ ബുക്ക്, ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലിസണേഴ്സിന് ഈ ബുക്ക് വാങ്ങിക്കണം വായിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് മേടിക്കുക?
ഈ ഗ്രീൻ ബുക്സ് ഇന്ത്യ ആണ് പബ്ലിഷർ. അവരാണ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം ചെയ്യുന്നത്. പിന്നെ ആമസോൺ ഇന്ത്യ, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും ലഭ്യമാണ്. ഇവിടെ ന്യൂസിലാൻഡിൽ കിട്ടണമെങ്കിൽ അവർക്ക് ഓവർസീസ് ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷിപ്പിംഗ് കോസ്റ്റ് ഒബിയസ്ലി കുറച്ച് കൂടുതലാണ്. പിന്നെ അതല്ലാതെ ഞങ്ങൾ ബൾക്കായിട്ട് കുറച്ച് വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇപ്പം സെക്കൻഡിലോട്ട് വരുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റും.
ഓക്കെ, അപ്പം നമ്മൾ ഇത് നമ്മുടെ നമസ്തേ കേരള പേജിലിടുമ്പോൾ, നമ്മുടെ ഫേസ്ബുക്ക് പേജിലിടുമ്പോഴത്തേക്ക് നമുക്ക് ആശയുടെ ഇൻസ്റ്റാഗ്രാമും കൂടെ ആഡ് ചെയ്യാം. സോ ദാറ്റ് ഇഫ് എനിവൺ വാണ്ട്സ് ഇറ്റ്, എനിവൺ വാണ്ട്സ് ടു റീഡ് ദിസ് ബുക്ക്, നമുക്ക് അവർക്ക് അതിൽ പോയി ആശയനെ കോണ്ടാക്ട് ചെയ്താൽ മതിയല്ലോ.
തീർച്ചയായും.
അല്ലെ, ഇപ്പം നമ്മുടെ ന്യൂസിലാൻഡിലുള്ളവർക്ക് ആശയെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഉള്ള ഒരാൾക്ക് ഈ ബുക്ക് വായിക്കണം അല്ലെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വയസ്സാണ്? അതായത് ഹാർഡ് കോപ്പി എങ്ങനെ, സോഫ്റ്റ് കോപ്പി ഉണ്ടോ, അതെങ്ങനെ കിട്ടും?
ഗ്രീൻ ബുക്സിൻ്റെ സൈറ്റിൽ തന്നെ അവർക്ക് കേരളത്തിൽ എല്ലാം ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ്. അവർ 15% ഡിസ്കൗണ്ടിൽ സെയിൽ നടത്തുന്നുണ്ട്. അതല്ലാതെ ആമസോൺ ഇന്ത്യ, ഫ്ലിപ്കാർട്ട്, പിന്നെ ചെറിയ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ ബുക്ക് ക്യാരി, സിൽവിയ ബുക്സ് ഇങ്ങനെ പറയുന്ന കുറച്ച് സ്റ്റോറുകളിലും ഒക്കെ ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ ആയി വരുന്നു. കേരള ബുക്ക് സ്റ്റോർ അവിടെയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ കിൻഡിൽ വേർഷനും ഉണ്ട്. ബുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് വേണ്ടാത്തവർക്ക്, ഇപ്പോൾ ഓവർസീസിലുള്ളവർക്ക് വായിക്കാൻ എളുപ്പം കിൻഡിലാണ്. കിൻഡിലും അവൈലബിൾ ആണ്.
ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആശയുടെ ഫേവറേറ്റ് ബുക്കിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചില്ല. എന്താണ് ആശയുടെ ഫേവറേറ്റ് ബുക്ക്?
ഞാൻ വായിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബുക്കും തന്നെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത ബുക്സ് വളരെ ചുരുക്കവേ ഉള്ളൂ. പക്ഷെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടവും ഒരുപാട് നാളും മനസ്സിൽ നിൽക്കുന്നതും ഇപ്പോഴും വലിയ ഇഷ്ടമുള്ളൊരു ബുക്കാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അത് എം മുകുന്ദൻ്റെ ബുക്കാണ്.
ഓക്കെ,
അത് വളരെ ഇഷ്ടമുള്ളൊരു ബുക്കാണ്.
അപ്പം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓതർ ആരായിരിക്കും?
ഓതർ എം മുകുന്ദൻ തന്നെയാണ്.
സന്ധ്യാ കുങ്കുമം പനിനീർ നിറയും
ആശയുടെ കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ആശ ഒന്ന് പെട്ടെന്ന് എടുത്ത് ആ ബുക്ക് ഒന്ന് തുറന്ന് ഒന്ന് വായിക്കാൻ നോക്കുവാണെങ്കിൽ ഏത് ഭാഗമായിരിക്കും വായിക്കുക? ആ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക നമ്മുടെ ലിസണേഴ്സിന്.
ഞാനൊരു പാരഗ്രാഫ്, എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കുന്ന ഒരു പാരഗ്രാഫാണ്. അതിപ്പം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയും അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അവർ നോക്കുമ്പോൾ അവരുടെ കാലത്ത് അവർ നല്ല കാലം അല്ലെങ്കിൽ എന്താണ് നല്ല ജീവിതം എന്ന് കണ്ടിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് നല്ല ജോലി വേണം, നല്ല വീട് വേണം, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അന്ന് അവർക്ക് എന്താണ് നല്ല കാലം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കഥാപാത്രം പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ഞാൻ ജസ്റ്റ് വായിക്കാം. നല്ല കാർന്നോന്മാരെയും കൂടപ്പിറപ്പുകളെയും കിട്ടിയ ബാല്യം നല്ല കാലമായി. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ കൗമാരം നന്നായി. സ്നേഹിക്കുന്ന എന്തിനും താങ്ങായി കൂടെ നിൽക്കുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടിയ വളരെ നന്നായി. ഇതിനൊക്കെ ഒപ്പം ഭക്ഷണത്തിനും വെള്ളത്തിനും തുണിക്കും മുട്ടില്ലെങ്കിൽ കേമായി. കയറിക്കിടക്കാൻ മോശമല്ലാത്ത ഒരു കൂരയും സ്വന്തമായി കുറച്ച് സ്ഥലവും ആരോഗ്യമുള്ള നാലഞ്ച് പിള്ളേരും ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ എങ്ങനെ നന്നാവാനാ? ജീവിതം മൊത്തത്തിൽ നന്നായില്ലേ? കുറേ കൊല്ലം മുന്നേ വരെ നമ്മുടെ കൂട്ടർക്കൊക്കെ എന്താ പറയാനും അഭിമാനിക്കാനും ഉണ്ടായിരുന്നേ? ജന്മികളുടെ പറമ്പിലെ പണിക്കാർ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, സ്വന്തമായി ഒരു പറ നിലം പോലും ഇല്ലാണ്ടിരുന്ന ആൾക്കാർ, ജനിക്കുന്നത് തന്നെ ജന്മികൾക്ക് സേവ ചെയ്യാനായി. ഇപ്പോൾ കാലം മാറി, എല്ലാവർക്കും സ്വന്തമായി പുരയിടവും വീടുമൊക്കെയായി. നമ്മളെ കൊണ്ടാവണ പോലെ നമ്മൾ നമ്മുടെ മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അത് ഇരട്ടിയാക്കണോ, ഉണ്ടായിരുന്നതും കൂടെ കളയണോ, ഉള്ളതിന് വേണ്ടി തമ്മിത്തല്ലണോ, ചതിയിലൂടെ സ്വന്തമാക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ശ്രീരാമന് കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത്. ചിലപ്പോൾ കാലം മാറുമ്പോൾ പഠിത്തമുള്ളവരായിരിക്കും കേമന്മാർ. അല്ല, ഇപ്പോൾ തന്നെ ഒരു മാഷായിട്ട് കയറാനുള്ള യോഗ്യതയൊക്കെ നമ്മുടെ മോനുണ്ട്. എന്നാലും അവൻ നല്ലൊരു കൃഷിക്കാരനാവും. ആ ഒരു അന്നത്തെ കാലത്തെ ആൾക്കാർ ചുറ്റിനുമുള്ളവരെയും നാട്ടുകാരെയും അയലോക്കംകാരെയും ഒക്കെ ഒന്നിച്ച് നിർത്തി എല്ലാം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന മനുഷ്യരാണ്. നമ്മളിപ്പോൾ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കുന്നു. നമുക്കൊരുപാട് രഹസ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബന്ധുക്കളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. പണ്ടൊക്കെ ഒരു കല്യാണം ഉണ്ടെങ്കിലും അയലോക്കംകാർ വിളിക്കേണ്ട, അവർ വന്നെല്ലാം ചെയ്യും. ഇപ്പോൾ ഒരു മരണത്തിന് പോലും ക്ഷണിച്ചില്ലെങ്കിൽ വരാതിരിക്കാൻ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്ന് തോന്നി എഴുതിയതാണ്.
വെരി നൈസ്. ഞാനത് കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ശരിക്കും കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ പഠിക്കാനുണ്ടല്ലേ പഴയ കാലത്തെ ആൾക്കാരിൽ നിന്നും. കുറേ പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ ന്യൂക്ലിയർ ആയിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു കൂട്ടായ്മയൊന്നും ഇല്ലാതെ പോകുന്നു. അപ്പം വളരെ സന്തോഷം ആശേനെ ഞങ്ങൾക്ക് ഇന്നത്തെ ഷോയിൽ ഞങ്ങളുടെ കൂടെ കിട്ടിയതിന്. താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങളുടെ ഒരു ഷോയുടെ പാർട്ടായതിന് വെരി 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 താങ്ക് യു.
ഞങ്ങളുടെ സന്തോഷമാണ് ഇങ്ങനെ ഒരു യുവ എഴുത്തുകാരിയുമായി ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയതും. അതുപോലെ തന്നെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ ഒരാളാണ് ഇത് ഒരു ബുക്ക് ഒരു നോവൽ എഴുതുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും. അപ്പം അത് വായിക്കാൻ കുറച്ചൊക്കെ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റി, ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് വായിക്കുന്നതായിരിക്കും. അപ്പം കേൾക്കുന്നവർക്കും ഇപ്പം കേൾക്കുന്നവർക്കും അത് വാങ്ങിക്കാൻ പറ്റട്ടെ, കൂടുതൽ വായിക്കട്ടെ.
ഇനിയും കൂടുതൽ എഴുത്തുകാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവട്ടെ, ലൈക്ക് അങ്ങനെ ടാലൻസ് ഇങ്ങനെ പുറത്ത് വരട്ടെ എന്ന് ഇൻസ്പിറേഷൻ കിട്ടി ആശയിലൂടെ തന്നെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും കുറേയൊക്കെ ഇൻസ്പിറേഷനാണ്. ഇപ്പം എനിക്ക് ബുക്ക് വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു, ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പം ഈ ഒരു ബുക്ക് വായിക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, ഒരു കാലഘട്ടവും ലൈക്ക് ഇപ്പം അത് കേട്ട് കുറച്ചും കൂടി ആഗ്രഹം തോന്നുന്നു. ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ആശയനെ ഇന്നത്തെ ഷോയിൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയതിനും നമുക്ക് ആശയനെ കുറിച്ച് പറയാൻ സാധിച്ചതിനുമൊക്കെ വി ആർ വെരി താങ്ക്ഫുൾ ടു യു.
താങ്ക് യു സോ മച്ച്.
അപ്പൊ ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിലും കുട്ടികളൊക്കെ വായനാശീലം പഠിക്കട്ടെ. അതെ, കൂടുതൽ ഗാഡ്ജറ്റ്സ് ആണ്. ഇപ്പം എന്റെ കുട്ടിയുടെ കയ്യിലാണെങ്കിലും എപ്പോഴും ഗാഡ്ജറ്റ്സ് ആണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ കുറെ വായനാശീലം ഒന്ന് വെക്കണല്ലോ. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ എന്നിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ കുട്ടികളും
വായനയിലോട്ട്
ഫോളോ ചെയ്യും. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി, കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി.
നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു,
ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു.
ആറ്റിരം വിലക്കൊമ്പിലെ തത്തമ്മെ കളിത്തത്തമ്മെ ചൊല്ലാതെടിയോലവാലി, വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി.
കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണു,
തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ.
ഏലമലക്കാവിൽ ഉത്സവമായോ നീല നില പെണ്ണേ, പൊന്നാതിരപ്പോറ്റും ചെറുകാണാക്കുയിൽ പാടി.
ആറ്റിരം വിലക്കൊമ്പിലെ തത്തമ്മെ കളിത്തത്തമ്മെ, ഇല്ലാ കഥ ചൊല്ലാതടിയോലവാലി, വേണ്ടാത്തതു മിണ്ടാതടി കൂട്ടുകാരി.
കൊലുസുകൾ കൊഞ്ചിച്ചണിയാൻ നല്ല മുത്താരവും തേടി, കുമ്പാളക്കുമ്പിളിലെ തേൻ തായോ തൂവാനത്തുമ്പികളെ നീവായോ.
ൾ
കുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി ചെറു ചിങ്കിരിപ്പൂവായി പാളം തുള്ളുന്നു
ആറ്റിരം വിലക്കും വിലേ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോല
This show is proudly sponsored by Vipin Burgess from Easy Street Mortgages. Your mortgage made easy.
Welcome back. ഇപ്പോൾ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ സി കെയുടെ മെയിൻ രണ്ട് ഇവൻസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് ഇയർ നമ്മൾ സി കെയുടെ ഒരു കലോത്സവം നടത്തിയിരുന്നു. അതായത് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ കഴിവുകളും ടാലൻസും ഒക്കെ പുറത്തിറക്കാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും വേദിയുമായിരുന്നു. ലാസ്റ്റ് ഇയർ ആയി ഇവൻ്റ് നടത്തിയപ്പോൾ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഭാഗത്തു നിന്നും. അപ്പോൾ ഇത്തവണയും സി കെ കലോത്സവവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഇവൻ്റ് നടക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും, രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും സി കെയുടെ ഫേസ്ബുക്ക് പേജിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമസ്തേ കേരളയുടെ ഫേസ്ബുക്ക് പേജിലും ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവനവരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഈ നല്ലൊരു അവസരം ഉപയോഗിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ബിഗ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇവൻറ്സ് ആണ് നമ്മുടെ സി കെയുടെ ഓണം. അത് ഈ വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പം ഓണം ടിക്കറ്റ് സെയിൽസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഇൻഫർമേഷൻസും എല്ലാം സി കെയുടെ ഫേസ്ബുക്ക് പേജിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കീപ് ആൻ ഐ ഓൺ ഫേസ്ബുക്ക് പേജ്.
അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോവലിനെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിച്ചു. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് വരുന്ന യുവ എഴുത്തുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇനി നമ്മുടെ റൈറ്റർക്ക് നമ്മുടെ ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്?
ആദ്യം തന്നെ എനിക്ക് നമസ്തേ കേരള, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എഫുമായ നമസ്തേ കേരളയോടും ഇങ്ങനെ ഇവിടെ സംസാരിക്കാനും എന്നെ ഇവിടെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്ന ശ്രുതിയോടും രശ്മിയോടും വളരെ നന്ദിയുണ്ട്. എനിക്ക് ഇതിനകത്ത് പരിചയപ്പെടുത്തി തന്നെ സ്വീറ്റി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്, അവളോടും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വായനക്കാരോട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഓവർസീസിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാ മലയാളികൾക്കും നമ്മുടെ പഴയ കാലത്തെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. പഴയ കേരളം, നമ്മുടെ നാടിൻ്റെ ഓരോ ഇത് നമുക്ക് എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിത് വായിക്കണം, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പുവരുന്നു. പുതിയ എഴുത്തുകാരിയാണ്, വായിച്ച് അഭിപ്രായം പറയണം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ.
അപ്പോൾ താങ്ക് യു ആശ, നമുക്ക് എല്ലാവർക്കും വായനാശീലം വളർത്താം നമ്മുടെ ഉള്ളിൽ തന്നെ, പിന്നെ നമ്മുടെ മക്കളിലും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ.
കറക്റ്റ്, നമ്മളിൽ നിന്ന് തുടങ്ങി ഇനി മക്കളിലോട്ടും വായനാശീലം വളർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ആശയോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. എന്താണ് പറയാനുള്ളത് ആർജെ രേഷ്, പറയൂ.
നല്ല ടൈമായിരുന്നു നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത്.
നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ടാലൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, ലൈക്ക് അങ്ങനെ നമ്മൾ ഓരോ ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലും വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമസ്തേ കേരള മെസ്സേജ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്ക് നിങ്ങളെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പറയാൻ പറ്റും അല്ലേ.
അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ടാലൻസിനെ നമുക്ക് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും.
തീർച്ചയായിട്ടും നമ്മുടെ നമസ്തേ കേരള ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗുഡ് നൈറ്റ്, ഒരു ശുഭനിദ്ര, സുഖനിദ്ര നേരുന്നു. ഈ ഷോ വൈൻഡ് അപ്പ് ആണ്. ദിസ് ഇസ് ആർ ജെ ശ്രുതി ആൻഡ്
ആർ ജെ രേഷ് സൈനിങ് ഓഫ്.
കിളിങ്ങണല്ലോ പോകൂ ഒന്ന് പോകൂ ഓ മലാളേ ചപലമി മോഹം വ്യാമോഹം തിരിച്ചു പോകൂ ഒന്ന് പോകൂ ഓ മലാളേ ചപലമി മോഹം വ്യാമോഹം നിലയറിയാതിന്നു നീ പോരുമെങ്കിൽ പഴിക്കുമല്ലോ നമ്മളേ ലോകമെന്നും വരും കാലമെല്ലാം മറന്നും ചെയ്യേണ്ട പോരേണ്ട പോരേണ്ട എന്നോ മലി
കുപ്പി വളക്കിലെ കിളിക്കിളിങ്ങണല്ലോ
കരളിന്റെ കരളെ കരയാതെ അരുതാത്തതൊന്നും കാൽത്തളകൾ കിണു കിണു കിണുങ്ങട്ടെ കരളിന്റെ കരളെ കരയാതെ അരുതാത്തതൊന്നും പറയാതെ
Thank you.